നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
നമസ്കാരം അഡ്വക്കേറ്റ് ജാക്സൺ തോംസൺ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. യുണൈറ്റഡ് കിങ്ഡം ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ വിട്ടുപോയിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണെന്ന് വിവരിക്കാം.
ഏതാണ്ട് 3 വർഷക്കാലമായിട്ട് ബ്രിട്ടീഷ് ജനതയും പ്രവാസി സമൂഹവും കാത്തിരുന്ന ബ്രെക്സിറ്റ് എന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നത് ബ്രെക്സിറ്റിന്റെ പ്രോസസ്സ് വളരെ എളുപ്പമാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ അത് ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അവതരിപ്പിക്കുവാനും പാസാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ബ്രെക്സിറ്റ് ഇപ്പോൾ നടക്കുന്നുവെങ്കിൽ ഒരു 11 മാസത്തെ ട്രാൻസിഷൻ പീരീഡ് ഇതിനുള്ളത് കൊണ്ട് ഫലത്തിൽ ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടാകുവാനായിട്ട് കാണുന്നില്ല. 11 മാസങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിനെ അല്ലെങ്കിൽ UK സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രേഡ് ഡീൽ ഉണ്ടാകും എന്നുള്ളത് വളരെ ഒരു പ്രത്യാശാജനകമായ കാര്യമാണ്. ബ്രെക്സിറ്റ് നമ്മുടെ ഇന്ത്യൻ സമൂഹവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ കേരള മലയാളി സമൂഹം, പ്രവാസി മലയാളി സമൂഹവും ഒക്കെ വളരെ പ്രത്യാശയോടുകൂടി തന്നെയാണ് കാണുന്നത്.
കാരണം
മുന്നോട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ നേഴ്സസിനൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, കൂടുതൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇവിടെ നടക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് കൂടുതൽ ആതുര സേവന രംഗത്തെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള വളരെ സുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്ന മലയാളി നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർക്ക് വളരെ ഡിമാൻഡുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ റിക്രൂട്ട്മെന്റുകൾ ഇവിടെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്.
നമുക്ക് എത്രമാത്രമാണ് അവിടുത്തെ ഒരു സ്ഥിതി എന്ന് മനസ്സിലാക്കുന്നതിനായി, അവിടെ രണ്ട് വിഭാഗത്തിലുമുള്ളവരുണ്ടാകുമല്ലോ, ഇതില് താല്പര്യമുള്ളവരും ഈ ബ്രെക്സിറ്റിനോട് എതിർപ്പുള്ളവരും നിരവധി ഉണ്ടല്ലോ. അപ്പോൾ ഈ പൊതുവായിട്ട് അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയായിരുന്നു?
പൊതുവായിട്ട് ബ്രിട്ടീഷ് ജനത വളരെ സന്തോഷത്തിലാണ്. ഇത് യാഥാർത്ഥ്യമായതിനകത്ത്, കാരണം മൂന്ന് വർഷക്കാലമായിട്ട് ഇത് കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആകുവാൻ വേണ്ടി. പക്ഷെ അതിനകത്ത് നമുക്കുണ്ടാകുന്ന ഒരു ചെറിയൊരു ബ്രിട്ടീഷിലെ യങ് ജനതയെ സംബന്ധിച്ചിടത്തോളം അവര് ഒത്തിരി യാത്ര ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുന്നതും ഹോളിഡേ പോകാനൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ മറ്റ് കൺട്രികളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി വിസ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഇവിടുന്ന് UKയിൽ നിന്ന് ഏത് കൺട്രിയിലേക്ക് പോകുവാനും യൂറോപ്പിലുള്ള ഏത് കൺട്രിയിലേക്ക് പോകാനും വിസ ആവശ്യമില്ല. പക്ഷെ തുടർന്ന് വരുമ്പോഴത്തേനും വിസയും പ്രോസസ്സും അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് മാത്രമുള്ള ഒരു ചെറിയ ഒരു എന്താണ് ഒരു അതിർത്തി ഉണ്ട് എങ്കിൽ പോലും മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുകയാണ്.
ട്രാൻസിഷൻ പീരീഡ് ഏകദേശം 11 മാസം ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. ആ സമയത്ത് ഈ മാറ്റങ്ങളൊന്നും നടപ്പിലാവുകയില്ല, അതിനുശേഷമായിരിക്കുമല്ലോ പൂർണ്ണമായിട്ടുള്ള ഈ ഒരു മാറ്റത്തിലേക്ക് വരിക.
തീർച്ചയായും പ്രത്യക്ഷമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക ഈ 11 മാസങ്ങൾക്ക് ശേഷമായി.
ഓക്കെ, അപ്പോൾ ഒരു ഒറ്റപ്പെടലിന് സാധ്യതയുണ്ടോ? കാരണം ബാക്കിയുള്ള ഇപ്പൊ ആഗോളതലത്തിലൊരു ഗ്ലോബൽ വില്ലേജ് ആയി മാറുമ്പോൾ അതിൽ നിന്നൊരു പിന്തിരിപ്പൻ നയമായി ഇതിനെ പലരും കണക്കാക്കാൻ സാധ്യതയില്ലേ?
ഇല്ല, അങ്ങനെ ഒരു സാധ്യത കുറവാണ്. കാരണം UK എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രബലമായ രാഷ്ട്രമാണ്. അതോടൊപ്പം തന്നെ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും തന്നെ UKയുമായിട്ട് ട്രേഡ് ഡീൽ വേണം എന്നാഗ്രഹിക്കുന്നവർ തന്നെയാണ്. അതുപോലെ തന്നെ UKക്കാണെങ്കിലും യൂറോപ്പിലുള്ള എല്ലാ കൺട്രികളുമായിട്ടും ട്രേഡ് ഡീൽ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ട്രേഡ് ഡീൽ തന്നെ മുന്നോട്ട് പോകേണ്ടത് ഇരുഭാഗത്തിനും ആവശ്യമായതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ വലിയ ഇതൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ UKയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അത് സാമ്പത്തികമായ പ്രയോജനപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നീട് EU ഫണ്ടിലേക്ക് കൊടുക്കുന്ന ആ ഫണ്ടൊക്കെ ഇവിടുത്തെ NHSന്റെ വികസനത്തിന്, നാഷണൽ ഹെൽത്ത് സർവീസിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമെന്ന നേരത്തെ ഈ ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി തന്നെ അത് പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ NHS സർവീസ് കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
നന്ദി ജാക്സൺ തോംസൺ. ഇപ്പൊ നമുക്കൊപ്പം ചേരുന്നത് വിജി KP ആണ്. വിജി, തെരേസ മേ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് വളരെയധികം ശ്രമിച്ചെങ്കിലും ഇതൊരു ബ്രെക്സിറ്റ് നടപ്പാക്കുന്നതിൽ വിജയിച്ചിരുന്നില്ല. എന്നാൽ ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത് അധികം വൈകാതെ തന്നെ ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് സാധ്യമായത്? ഒപ്പം ഇനി മുന്നോട്ട് ഈ ഒരു നേതൃത്വത്തിൽ നിന്ന് എന്താണ് നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നത്?
അല്ല, അത് തെരേസ മേയെ സംബന്ധിച്ചിടത്തോളം തെരേസ മേയ്ക്ക് വ്യക്തമായ ഒരു സ്റ്റാൻഡ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ തെരേസ മേയ്ക്ക് സംഭവിച്ചത്. അവരുടെ പാർട്ടിയുടെ സ്റ്റാൻഡ്, കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്റ്റാൻഡ് ബ്രെക്സിറ്റ് ആയിരുന്നു എങ്കിൽ പോലും ആ സ്റ്റാൻഡിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തെരസമയ്ക്ക് ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ ഒരു എന്തുകൊണ്ടോ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ ബോറിസ് ജോൺസണെ സംബന്ധിച്ചിടത്തോളം അയാള് അദ്ദേഹം പിന്നെ പ്രധാനമന്ത്രി അല്ലാതിരുന്നപ്പോഴും പ്രധാനമന്ത്രി ആയപ്പോഴും ഒറ്റ സ്റ്റാൻഡാണ്, ലക്ഷ്യത്തിന് അനുകൂലമായ സ്റ്റാൻഡ് എടുത്തു. അത് വളരെ വേഗത്തിൽ ഒരു പിന്നെ തീരുമാനമെടുക്കാനും ആ തീരുമാനം ജനങ്ങളിലേക്ക് എത്തിച്ച രീതി പോലും വളരെ ആസൂത്രിതമായ രീതിയിൽ ജനങ്ങൾക്ക് അതിനെ എതിർക്കുന്നവർക്ക് പോലും എതിർത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തന്മയത്വത്തോടു കൂടി ബോറിസ് ജോൺസന് പിന്നെ ഈ കാര്യം നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഭരണപരമായ കഴിവിന്റെ നേട്ടമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പിന്നെ ഞാൻ ഇതിനകത്ത് നോക്കിക്കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രെക്സിറ്റ് വന്നതിലൂടെ ഇനി യു കെക്ക് സേവ് ചെയ്യാൻ പോകുന്നത് മില്യൺസ് ഓഫ് പൗണ്ടാണ് യു കെ ഈ യൂറോപ്യൻ യൂണിയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ പാർലമെന്റിലേക്ക് നൽകിക്കൊണ്ടിരുന്നത്. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം എന്ന് പറയുന്നത് പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം എന്ന് പറയുന്നത് യു കെ തന്നെയാണ്. ബാക്കി ഇതിൽ അംഗങ്ങളായിട്ടുള്ളതെല്ലാം യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളായിട്ടുള്ള മറ്റു രാജ്യങ്ങൾ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരല്ല എന്നുള്ളത് കൊണ്ട് സാമ്പത്തികമായി യു കെ ശരിക്കും ഉപയോഗിക്കുകയായിരുന്നു യൂറോപ്യൻ യൂണിയൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തൊഴിൽപരമായിരുന്നാലും അല്ലാത്ത രീതിയിലായിരുന്നാലും ഇവര് ഫണ്ട് കൊടുക്കുന്നു. ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇപ്പൊ പോളണ്ട്, റുമേനിയ, അതുപോലെ തന്നെ ചെക്കോസ്ലാവിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ആളുകൾക്ക് യഥേഷ്ടം ഇവിടെ കടന്നു വരുവാനും അവർക്ക് ഈക്വാലിറ്റി നിലനിർത്തുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇവിടുത്തെ ജനതയ്ക്ക് കൊടുക്കുന്ന എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കണമെന്നുള്ളൊരു ബാധ്യത യു കെക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റിയുള്ള ഒരു തൊഴിൽ മേഖലയെ സൃഷ്ടിക്കാനായിട്ട് ക്വാളിറ്റിയുള്ള ഒരു തൊഴിൽ മേഖലയെ ഉണ്ടാക്കിയെടുക്കാൻ യു കെക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. കാരണം ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യമുള്ളവരല്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വരുന്നത്. പക്ഷെ അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെ യു കെ ഗവൺമെന്റിന് അത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.
ബ്രെക്സിറ്റ് നടക്കുന്നതോടുകൂടി അവിടെ ഒരു ബഹുസാംസ്കാരിക സ്വഭാവമുണ്ടല്ലോ ഇംഗ്ലണ്ടിന്റെ, മൾട്ടി കൾച്ചറൽ സ്വഭാവം, അതിന് ഏത് രീതിയിലുള്ള മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്?
അല്ല, ഇപ്പോ സ്വാഭാവികമായിട്ട് ബ്രെക്സിറ്റ് നടപ്പാകുന്നു എന്നുള്ളത് കൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എലിജിബിൾ ആയിട്ടുള്ളവർക്ക് വരാൻ കഴിയും. ഇപ്പോ ഇല്ലീഗലായി എത്രയോ ആളുകള് ഈ രാജ്യത്ത് വരുന്നു, ട്രക്കില് കയറി വരുന്നു, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ട്രക്കിൽ കയറി വന്ന് ഇവിടെ വന്ന് ഇംഗ്ലീഷും അറിയില്ല, ഒന്നും അറിയില്ലാതെ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ വേണ്ടി. ജോലി ചെയ്യുന്നത് മാത്രമല്ല, ഇവർ ഈ ഇവിടുത്തെ സാമ്പത്തിക മേഖലയെ കാർന്നു നിന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിയുന്ന ഒരു ഫാമിലി ഇവിടെ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ എല്ലാ ബെനിഫിറ്റുകളും അവർക്ക് കിട്ടുകയാണ്. ആ ബെനിഫിറ്റ് കിട്ടുമ്പോൾ അവര് പോളണ്ടിലായിരുന്നാലും അവര് യൂറോപ്യൻ യൂണിയനിലെ അവരുടെ സ്വന്തം രാജ്യത്തായിരുന്നാലും കിട്ടും. അപ്പൊ ഇവിടെ വന്ന് ഒരു കുട്ടി ഉണ്ടായി, അത് ഇവിടെ ജനിച്ചു എന്ന് രേഖയാക്കിയതിന് ശേഷം പോളണ്ടിൽ പോയി ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാജ്യത്ത് പോയി ജീവിക്കുകയും അതിന്റെ ബെനിഫിറ്റ് കൈപ്പറ്റുന്നതായ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ രാജ്യം ഇവിടുത്തെ ഭരണാധികാരികൾ ഈ രീതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യം ഇവിടെ തന്നെ ചിലവഴിക്കാതെ കൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യത്തിന്റെ പൈസ അവരുടെ രാജ്യത്ത് ചിലവഴിക്കുന്ന ഒരു മണി സർക്കുലേഷൻ, ഇവിടെ നിന്ന് പൈസ മേടിക്കുക അവരുടെ രാജ്യം ചിലവഴിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഒരു മൾട്ടി കൾച്ചർ അതിന് ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാകില്ല. കാരണം യു കെക്ക് എപ്പോഴും പിന്നെ മാൻ പവർ പുറം രാജ്യങ്ങളിൽ നിന്ന് ആവശ്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്ത് ജനസംഖ്യയിൽ കുറവുള്ളത് കൊണ്ടും ഇവർക്ക് ആളെ ആവശ്യമുണ്ട്. അപ്പൊ ആളെ ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്യൻ യൂണിയനിൽ നിന്നായിരുന്നെങ്കിലും ഇന്ത്യയിൽ നിന്നായിരുന്നാലും എവിടെ നിന്നാണെങ്കിലും ലോകത്തെ രാജ്യങ്ങളിൽ ഇവരുടെ എമിഗ്രേഷൻ റൂളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടേക്ക് വരാനുള്ളവർക്ക് വരാൻ കഴിയും. അവർക്ക് ഈ പറയുന്ന ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവിധ തുല്യ അവകാശവും, ഒരു ബ്രിട്ടീഷുകാരന് എന്ത് അവകാശമുണ്ടോ ആ അവകാശം മുഴുവനും ഈ രാജ്യത്ത് വരുന്ന ലീഗലായി വരുന്ന എമിഗ്രൻസിനെല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരികത, ഇപ്പൊ ഈ മിക്സഡ് സാംസ്കാരികത, നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഉള്ള ഒരു മിക്സഡ് സാംസ്കാരികത നിലനിർത്തി പോകുവാനും ബ്രിട്ടന് കഴിയുമെന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്.
എന്തായാലും വളരെയധികം നന്ദി. അവിടെ ബ്രിട്ടനിൽ നിന്ന്, മാഞ്ചസ്റ്ററിൽ നിന്ന് ഓസ്ട്രേലിയൻ മലയാളികൾക്കായി ബ്രെക്സിറ്റിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
ആ നന്ദി, ഞങ്ങളെ ഈ അഭിപ്രായം ചോദിക്കാൻ നിങ്ങൾക്ക് അടുത്ത സമ്മേളനത്തിന് വളരെ നന്ദി.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.